നാല് പ്രതീകക്രമം. സാമൂഹിക ജീവിതത്തിലേക്കുള്ള ആദ്യകാല പ്രവേശനമായാണ് സാങ്കല്പികം പ്രതിനിധാനം ചെയ്യുന്നത്. അമ്മയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം തനിക്കുണ്ടെന്ന് ശിശു അറിയുന്നു. പ്രസ്തുത വ്യക്തിത്വം അന്യവൃത്തമായ വ്യക്തിത്വമാണ്. ഈഗോയുടെയും സംസ്ഥാപനത്തിലൂടെ ശിശു അതിൻ്റെ ശരീരത്തിൻ്റെ പരിധിക്കുള്ളിൽ കുടുങ്ങിപ്പോകുന്നു. എങ്കിലും ഇപ്പോഴും അതിൻ്റെ വ്യക്തിത്വം അപൂർണമാണ്, അന്യാശ്രിതമാണ്. മാത്രമല്ല അന്യം അഥവാ അന്യൻ എപ്പോഴും ബാഹ്യതയിലല്ല, മറിച്ച് അത് വ്യക്തിത്വത്തിൻ്റെ ആഭ്യന്തരാവസ്ഥയിലാണ്. സത്യത്തിൻ്റെ കമ്പാണ്, അമ്പരത്തിൻ്റെ ഇരട്ടയായി അതിനോട് സംബന്ധമായിരിക്കുന്നിടത്തോളം ശിശുവിന് മറ്റുള്ളവരുമായി സാമൂഹികമോ പ്രതീകാത്മകമോ ആയ ആദാന പ്രദാനങ്ങൾ സാധ്യമാകാതെ വരുന്നു. സാംസ്കാര പരിഗതിക്ക് ശിശു ഒരു പ്രതീകാത്മക നില സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ലക്കാൻ വിവരിക്കുന്നത് രസകരമാണ് ഈ വിവരണം. ഫ്രോയിഡിൻ്റെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന സങ്കല്പനത്തിൽ പ്രതിഷ്ഠിതമാണ്. പിതൃനാമത്തിൻ്റെ സാമൂഹികമായ നിയമധർമ്മത്തെക്കുറിച്ചുള്ള ലക്കാൻ്റെ സംഭാവന ഗ്രഹിച്ചുകൊണ്ട് പ്രസ്തുത വിവരണത്തിലേക്ക് കടക്കാനാവും. ഈഡിപ്പസിലൈസേഷനാണ് സാമൂഹികമായ ധർമ്മവും ലൈംഗികമായ വ്യത്യസ്തമായുള്ള വ്യക്തിയുടെ നിർമ്മിതിക്ക് കാരണം. അവൻ്റെ പെരുമാറ്റവും ആഗ്രഹങ്ങളും മനസാക്ഷിയുടെ ആജ്ഞയും അനുസരിക്കും. അവൻ്റെ ഊർജം സാമൂഹിക മൂല്യമുള്ള ബഹിർഗമന മാർഗങ്ങളെക്കുറിച്ചാണ് സഞ്ചരിക്കും. പിതൃനാമത്തെക്കുറിച്ചുള്ള അവധാരണത്തെ ആശ്രയിച്ചാണ് ലക്കാനിയൻ വീക്ഷണത്തിൽ പ്രതീകക്രമത്തിലേക്കുള്ള ശിശു പ്രവേശിക്കുന്നത്. ഫ്രോയിഡിൻ്റെ ഈഡിപ്പൽ മാതൃകയെ സാമൂഹിക സാംസ്കാരിക സജ്ഞകളും ഭാഷാശാസ്ത്ര പരികല്പനകളും ഉപയോഗിച്ച് പുനരാചരിക്കുകയും പുനർവായിക്കുകയുമാണ് ലക്കാൻ ചെയ്യുന്നത്. ലൈംഗിക ത്വരകൾ പ്രതികൃതിസിദ്ധവും ജീവശാസ്ത്രപരവുമാണെന്ന് ഫ്രോയിഡ് പറയും. ഭാഷയുടെ പ്രവർത്തനത്തിലാണ് ലക്കാൻ ലൈംഗിക ത്വരകളുടെ വിശകലനം നടത്തുന്നത്. മനോവിശ്ലേഷകനോട് രോഗി നടത്തുന്ന സംഭാഷണത്തിലാണ് ലക്കാൻ ലൈംഗികത അപഗ്രഥിക്കുന്നത്. അത് ഭാഷയുടെ ക്രമമാണ്, പ്രതീകാത്മകത്തിൻ്റെ ക്രമമാണ്, ചിഹ്നകത്തിൻ്റെ ഊടുവഴികളിലെ ലൈംഗികതയാണ്. സൈക്കോ അനാലിസിസ് അവികാരങ്ങളെ മനോഭാവങ്ങളെ കൈകാര്യം ചെയ്യുന്നില്ല, അത് ഭാഷണത്തെയാണ് സ്പർശിക്കുന്നത്. അപകൃതിന വിധേയത്തിൻ്റെ ഭാഷണത്തെ അയാളുടെ വ്യവഹാരം വെളിപ്പെടുത്തുന്ന ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ വ്യവഹാരത്തിൻ്റെ പൂഴ്ന്നു കിടക്കുന്ന ആഗ്രഹങ്ങളെയാണ് മനോവിശ്ലേഷകൻ വായിക്കുന്നത്. പേജ് 478. മനുഷ്യാസ്തിത്വത്തിൻ്റെ ക്രമങ്ങളെ തദ്യ സാങ്കല്പികം പ്രതീകാത്മകം എന്നിങ്ങനെയാണല്ലോ ലക്കാൻ ക്രമീകരിക്കുന്നത്. ആദ്യത്തേതിൻ്റെ ആവിഷ്കരണമോ ഫലസിദ്ധിയോ ആണ് ആവശ്യം. രണ്ടാമത്തേതിൻ്റെത് അവകാശവാദം, മൂന്നാമത്തേതിൻ്റെത് ആഗ്രഹം. മാനസികാപകൃതത്തിൻ്റെ അസംസ്കൃത സാമഗ്രികളാണ് മേൽപ്പറഞ്ഞ മൂന്ന് ക്രമങ്ങളും. ആവശ്യത്തിൽ നിന്ന് അവകാശവാദത്തിലേക്കും ആഗ്രഹത്തിലേക്കുമുള്ള ശിശുവിൻ്റെ വളർച്ച തദ്ധിയിൽ നിന്ന് സങ്കല്പത്തിലേക്കും പ്രതീകാത്മകത്തിലേക്കുമുള്ള അതിൻ്റെ സഞ്ചാരത്തിന് അനുസൃതമായിരിക്കും. ആവശ്യം പ്രകൃതിസിദ്ധം, അതിജീവനത്തിന് അനിവാര്യം. ആവശ്യം ആവശ്യപ്പെടുന്നത് തദ്ധിയെ ആണ്. സംസ്കൃതിക്കുള്ള വസ്തുക്കളാണത് കൊതിക്കുന്നത്. പാൽ ശിശുവിൻ്റെ വിശപ്പ് ഇല്ലാതാക്കുന്നത് ആവശ്യമാണ്. വാസനാസിദ്ധമാണ് ആവശ്യം. അമ്മയുടെ അഭാവം തിരിച്ചറിഞ്ഞതോടെ ജീവശാസ്ത്രപരമായ പരവും വാസനാകൃതവുമായ ആവശ്യം സാമൂഹികവും സാങ്കല്പികവും ഭാഷീയവുമായ ധർമ്മങ്ങളെ രൂപാന്തരപ്പെടുന്നു. ആവശ്യം പ്രാകൃതമായ മുദ്രകളിലൂടെയാണ് പ്രതിദാനം ചെയ്യപ്പെടുന്നത്. അവകാശവാദമാകട്ടെ ഭാഷയിലൂടെയാണ് രൂപപ്പെടുന്നത്. എനിക്ക് വേണം, എനിക്ക് തരൂ മുതലായ പ്രസ്താവനകളുടെ രൂപമാണ് അവകാശവാദത്തിൻ്റേത്. അവകാശവാദം എപ്പോഴും അന്യത്തോട് അഥവാ അമ്മയോട് ആയിരിക്കും. ഭാഷ ഉരുത്തിരുന്നത് ഗ്രഹിക്കപ്പെടുന്നത് അമ്മയിൽ അഥവാ അന്യരിൽ നിന്നാണ്. തന്മൂലം അവകാശവാദം എപ്പോഴും അന്യത്തോട് പരിബദ്ധമായിരിക്കും. അവകാശവാദം ഉന്നീതമാകുന്നത് ആരുടെ നേർക്കാണോ അയാൾ സാങ്കല്പികമായ അന്യം ആണ്. അത് ഓൾട്ടർ ഈഗോ ആണ്. ദർപ്പണഘട്ടത്തിലെ ഉരുത്തിരിഞ്ഞു വരുന്ന ഇരട്ട അവകാശവാദം ഒരു സാമൂഹിക പ്രതിഭാസമാണ്, ഒരു ഭാഷാധിഷ്ഠിതമാണ്, വ്യക്തീന്ദ്രിയം ആണ്. അവകാശവാദത്തിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്: ഒന്ന് വാച്യം, രണ്ട് അവാച്യം. ആദ്യത്തേത് അവകാശപ്പെട്ട വസ്തു, ഭക്ഷണമോ ശ്രദ്ധയോ എന്തുമാകാം അത്. രണ്ടാമത്തേത് സംബോധന ചെയ്യപ്പെട്ട വ്യക്തി. അമ്മ അമ്മയുടെ അഥവാ അന്യൻ്റെ സാധനമാണ് ശിശുവിൻ്റെ മുഖ്യ ലക്ഷ്യം. പക്ഷേ അതുമാത്രം പറയുന്നില്ല, പകരം പാല് വേണമെന്ന് പറയുന്നു. ആവശ്യം വസ്തുലാഭം കൊണ്ട് സംതൃപ്തമാക്കുന്നു. അവകാശവാദമാക്കട്ടെ വസ്തുവിനപ്പുറത്ത് ഒന്ന് ഇച്ഛിക്കുന്നു. സ്നേഹത്തിന് വേണ്ടിയുള്ള അവകാശവാദം കൂടെയാണത്. ആവശ്യം തദ്ധിയുടെ പ്രവർത്തനമാണെങ്കിൽ അവകാശവാദം സാങ്കല്പികമായ താതാത്മ്യങ്ങളുടെ നിർമ്മിതിയാണ്. ലക്കാൻ്റെ അടുത്ത പരികല്പന വിഗ്രഹം ആഗ്രഹമാണ്. ആവശ്യത്തെ അവകാശവാദത്തിൽ നിന്നും വേർതിരിക്കുന്ന വിടവാണ് ആഗ്രഹമെന്ന് ലക്കാൻ പറയുന്നു. പേജ് 479. ദസ് ഡിസയർ ഇസ് നെയ്തർ ദ അപ്പിറ്ററ്റ് ഫോർ സാറ്റിസ്ഫാക്ഷൻ നോർ ദ ഡിമാൻഡ് ഫോർ ലവ് but the difference that results from the subtraction of the first from the second, the phenomenon of their splitting. Review of Jacques Lacan, Ideology and Consequences. ആവശ്യത്തെയും അവകാശവാദത്തെയും പോലെ അഭിലാഷത്തിൻ്റെ ഘടനയെ ആണ് ആഗ്രഹവും പ്രദർശിപ്പിക്കുന്നത്. ആഗ്രഹം അതിൻ്റെ വിഷയത്തിൻ്റെ അഭാവത്തിൽ അധിഷ്ഠിതമാണ്. അവകാശവാദത്തെ പോലെ അത് അപരത്തോടും താൽപ്പര്യം നിലനിർത്തുന്നു. ആവശ്യത്തെപ്പോലെ ആഗ്രഹവും ബോധപൂർവകമായ ഉച്ചാരണത്തിന് അതീതമാണ്. അത് ഉച്ചാരണത്തിൽ നിന്ന് തടയപ്പെടുന്നു, സംതമിതമാകുന്നു. അത് ഒരു ഭാഷയുടേത് പോലെയുള്ള ഘടനയാണ്. പക്ഷേ വിഷയി അഥവാ കർത്താവ് ആ ഭാഷ ഒരിക്കലും സംസാരിക്കുന്നില്ല. അന്യരിലേക്ക് ലക്ഷ്യം വയ്ക്കുന്ന ഒരു ചലനമാണ് ആഗ്രഹം. മാൻസ് ഡിസയർ ഈസ് ദ ഡിസയർ ഓഫ് ദ അതർ എന്ന് ലക്കാൻ പറയും. അവകാശവാദം ഈഗോയെ അന്യരോട് ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തന്മൂലം സാമൂഹികതയിലേക്കാണ് വിഷയിയെ നയിക്കുന്നത്. ബോധപൂർവകമായ അവകാശവാദത്തിൻ്റെ നിശ്ചിതത്വത്തെ അട്ടിമറിക്കുന്നത് ആഗ്രഹം ഭീഷണി മുഴക്കുന്നു. ആഗ്രഹം അബോധമാണ്. അത് സമൂഹത്തിൻ്റെ അംഗീകാരം ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹം അതിൻ്റെ തന്നെ പ്രവർത്തനത്തിൽ, ആഹ്ലാദങ്ങളിൽ, ചിഹ്നകത്തിൻ്റെതായ യുക്തിയിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ആഗ്രഹമാണ് അപരത്തിൻ്റെ അഥവാ അപരൻ്റെ മണ്ഡലത്തിലേക്കുള്ള ശിശുവിൻ്റെ പ്രവേശം രേഖപ്പെടുത്തുന്നത്. നിയമത്തിൻ്റെയും ഭാഷയുടെയും മണ്ഡലമാണത്. അഥവാ നിയമം ഭാഷയായി നിലനിൽക്കുന്നു മേഖലയാണത്. വിഷയുടെ മേൽ ചിഹ്നകത്തിൻ്റെ പ്രാധാന്യം സംസ്തിവമാകുന്ന ക്രമമാണ്. അധികാര മണ്ഡലമാണ് പ്രതീകാത്മകം. ആഗ്രഹം അപരത്തിൽ നിന്നുണ്ടാകുന്നു. അപരം കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തിയല്ല, ഒരു സ്ഥലമാണ്. നിയമത്തിൻ്റെ മേഖലയാണ്, ഭാഷയാണ്, പ്രതീകാത്മകമാണ്. സംസാരിക്കുന്ന ഒരു വ്യക്തിയായി തീരുന്നത് ശിശു അവൻ്റെ അഥവാ അവളുടെ സ്ഥാനം മേൽപ്പറഞ്ഞ ക്രമത്തിനുള്ളിൽ കണ്ടെത്തണം. മനോവിശകലനത്തിൻ്റെ ഇരട്ട അച്ചുതണ്ടാണ് ആഗ്രഹ ഭാഷാബന്ധമെന്ന് ലക്കാൻ സ്പഷ്ടമാക്കുന്നു. ആഗ്രഹം ഭാഷയുടെയും അബോധത്തിൻ്റെയും ഫലമാണ്. അബോധത്തിൻ്റെ യഥാർത്ഥമാണാഗ്രഹം. അബോധവും ലൈംഗികതയും സഹവ്യാപ്തമായി തീരുന്ന മാർഗമാണ് ആഗ്രഹം. പരസ്പര താതത്മ്യത്തിൻ്റെ നാർസിസ്റ്റിക് ഘടനയ്ക്കുള്ളിൽ സംബന്ധമാണ് അമ്മയും ശിശുവും തമ്മിലുള്ള ദ്വിമാന സങ്കല്പിക ബന്ധം. ഒരാൾ മറ്റൊരാളിൻ്റെ വ്യക്തിത്വം നിർവചിക്കുന്നു. സാമൂഹിക ബന്ധങ്ങളുടെ ഒരു പ്രസ്തുത ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും സാമൂഹികവും ഭാഷാപരവും സാമ്പത്തികവുമായ ആദാന പ്രദാനങ്ങളുടെ ശരിയായ അവസ്ഥ അവിടെയില്ല. സാങ്കല്പികം അവകാശവാദത്തിൻ്റെയും സാംശീകരണത്തിൻ്റെയും ക്രമമാണ്. പേജ് 480. പ്രതീകാത്മക ക്രമം ബാഹുത്വത്തിൻ്റെതാണ്. അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ നാർസിസ്റ്റിക് ദ്വയം പ്രതീകാത്മക ക്രമത്തിൻ്റെ നിയന്ത്രണത്തിന് സമർപ്പിക്കണം. ചെറിയ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഈ ക്രമം തുടങ്ങിവെക്കുന്നത് ആ കുടുംബത്തിലെ മൂന്നാമത്തെ ഒരംഗമായിരിക്കും, അച്ഛൻ. അച്ഛന് ശിശുവിൻ്റെ മുന്നിൽ മൂന്നാം നിയമത്തെയും ക്രമത്തെയും ആധികാരികതയെയും പ്രതിനിധാനം ചെയ്യാനാവും. പക്ഷേ അച്ഛൻ ഉത്പത്തിക്കാരനായല്ല, അച്ഛനായല്ല സാങ്കല്പികത കുട്ടിയുടെ മുന്നിൽ നിലനിൽക്കുന്നത്. പ്രതീകാത്മക മാതാപിതാവിൻ്റെ അവതാരമായോ പ്രതിനിധിയായോ ആണ് സാങ്കല്പിക പിതാവ് കുട്ടിയുടെ മുന്നിൽ നിലനിൽക്കുന്നത്. സമൂഹ വ്യവഹാരത്തിലേക്ക്, നിയമത്തിലേക്ക് ശിശുവിനെ ഉപനയിക്കുന്ന പ്രതീകാത്മക പിതാവാണ്. അച്ഛന് ഈ ധർമ്മം നിറവേറ്റനായില്ലെന്ന് വായിക്കുക എങ്കിൽ മറ്റൊരാൾ അധ്യാപകനോ ഹെഡ് മാസ്റ്ററോ പോലീസുകാരനോ ദൈവമോ പ്രതീകാത്മക പിതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊള്ളും. അമ്മയും ശിശുവും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന അച്ഛൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫ്രോയിഡ് ഈഡിപ്പസ് കോംപ്ലക്സ് പരികൽപ്പന ചെയ്തത്. ശിശുവിൻ്റെ അവകാശവാദങ്ങളെയും അതിന് അമ്മയോടുള്ള സാമീപ്യത്തെയും അച്ഛൻ നിയന്ത്രിക്കുന്നു. അച്ഛൻ വിലക്കുകളെ ക്ഷണ്ഡീകരിക്കുന്ന ഭീഷണിയാണ് ശിശുവിനെ സ്വീകരിക്കുന്നത്. എങ്കിലും ശിശു പിന്നീട് അച്ഛനുമായി സന്ധി ചെയ്യുന്നു. തനിക്ക് തൻ്റെതായ ഒരു പെണ്ണിനെ കിട്ടും എന്ന മോഹം കുട്ടിയിലുണ്ടാകുന്നു. അവൻ അമ്മയെ കൈവിടുന്നു. അച്ഛനിൽ നിക്ഷിപ്തമായ ആധികാരികത തിരിച്ചറിയുന്നു. പ്രതീകാത്മക പിതാവിൻ്റെ ആധുനികതയെ ആന്തരീകരിച്ച് ഇവൻ സൂപ്പർ ഈഗോ രൂപപ്പെടുത്തുന്നു. ആഗ്രഹത്തെ സംതമനം ചെയ്തുകൊണ്ട് ഈഡിപ്പൽ ബന്ധം തട്ടിയെടുക്കാൻ അവനെ സഹായിക്കുന്ന സൂപ്പർ ഈഗോയാണ്. ലക്കാൻ സംസാരിക്കുന്നത് പിതൃനാമത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പിതൃരൂപത്തെക്കുറിച്ചാണ്. മൃതപിതാവിനെ കുറിച്ച് ആണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥ പിതാവിൻ്റെ ആധുനികതയെ അതിശയനായിരിക്കും മൃതപിതാവിൻ്റെ ആധുനികത. ലക്കാൻ എഴുതുന്നു, The symbolic father in so far as he signifies this love is certainly the dead father.